വാക്യം വായിച്ച് ആരാധനാ വേളയിലൊക്കെ അത് ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നതാണെന്നുള്ള നിലയിൽ പറയാറുണ്ട്.
Many times we refer to that particular verse and conclude that it is referring to the Lord Jesus Christ.
പക്ഷേ ഒൻപതാം അധ്യായം നാം പഠിക്കുമ്പോൾ അത് ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പരാമർശമല്ല, അത് കൊരിന്ത്യ സഭ ദൈവമക്കളെ സഹായിക്കുന്നതിനായി നൽകിയ ആ ദാനത്തിന്റെ മഹത്വം ഓർപ്പിക്കുന്ന ഒരു ഭാഗമാണ്.
But that is a portion that is reminding us of the gift that has been given to the Corinthian assembly and because of that praising God.
എന്നാൽ രക്ഷിക്കപ്പെട്ട നമ്മെ സംബന്ധിച്ചിടത്തോളം കർത്താവായ യേശുക്രിസ്തു എന്ന ദാനവും നമ്മുടെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുവാൻ കഴിയാത്ത തരത്തിൽ അതീതമായ അതുല്യമായ ദൈവിക ദാനമാണ്.
But again, when we look at the Lord Jesus Christ personally in our lives, he is also invaluable, indescribable gift that has been granted to us.
ഇന്നു നാളെയും കർത്താവിന്റെ വരവ് താമസമെങ്കിൽ ഈ ക്രിസ്തു അല്ലെങ്കിൽ പുത്രൻ എന്ന ദൈവിക ദാനത്തെ കുറിച്ചുള്ള ചില വസ്തുതകൾ ചുരുക്കമായി ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്.
If the coming of the Lord is tarrying, perhaps in this class and the next class, we will be looking at the second gift of God, which is Christ.
മത്തായിയുടെ സുവിശേഷം 16 അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ.
When we turn to Matthew's Gospel, chapter 16 and verse 13 onwards.
യേശു ഫിലിപ്പിന്റെ കൈസര്യയുടെ പ്രദേശത്തെത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. യോഹന്നാൻ സ്നാപകൻ എന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്നവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്നവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു.
Now when Jesus came into the district of Caesarea Philippi, he was asking his disciples, who do people say that the Son of Man is? And they said, some say John the Baptist, others Elijah, but still others Jeremiah or one of the prophets. He said to them, but who do you say that I am?
യേശുക്രിസ്തു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തുകൊണ്ട് സമൂഹത്തിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ
ഡ്യൂറിംഗ് ദ ടൈം വെൻ ദ ലോർഡ് ലിവ്ഡ് അമംഗ്സ്റ്റ് മാൻകൈൻഡ് ഡ്യൂറിംഗ് മിറക്കിൾസ് ഡൂയിങ് മിറക്കിൾസ് ആൻഡ് സൈൻസ്
യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, എന്നെ കുറിച്ച് ജനങ്ങൾക്കുള്ള അഭിപ്രായം എന്താണ്?
ഹി ഈസ് ആസ്കിംഗ് ഹിസ് ഡിസൈപ്പിൾസ് വാട്ട് ഡു യു റിഗാർഡ് ആസ് ദ പീപ്പിൾസ് ഒപ്പീനിയൻ അബൌട്ട് മീ,
എന്നെ ഏത് നിലയിലാണ് ഈ ജനം മനസ്സിലാക്കിയിരിക്കുന്നത്?
ഇൻ വാട്ട് ഇസ് ദ വേ ദ പീപ്പിൾ ആർ വിഷ്വലൈസിംഗ് മീ.
തന്റെ ശിഷ്യന്മാർ അതിന് മറുപടി പറഞ്ഞു,
ആൻഡ് ദ ഡിസൈപ്പിൾസ് ഹാവ് ദിസ് ടു സേ ടു ദ ലോർഡ്, consider that you are John the Baptist.
യേശുവിനെ ഏലിയാവ് എന്ന് മനസ്സിലാക്കിയവരുണ്ട്.
There were people who thought he was Elijah.
യിരെമ്യാവ് എന്ന് മനസ്സിലാക്കിയവരുണ്ട്.
Still others thought he was Jeremiah.
ധാരാളം പ്രവാചകന്മാരുണ്ട്, അതിൽ ഒരു പ്രവാചകൻ എന്ന് മനസ്സിലാക്കിയവരുണ്ട്.
Among the several prophets that they thought he was one among them.
നമുക്കറിയാം ഇന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് ദൈവദാസന്മാർ ഓടി നടന്ന് പ്രസംഗിക്കുമ്പോഴും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശം പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിന്റെ അന്തരീക്ഷത്തിൽ പ്രഘോഷിക്കുമ്പോഴും യേശുക്രിസ്തുവിനെ മനസ്സിലാക്കേണ്ട നിലയിൽ അനേകരും മനസ്സിലാക്കിയിട്ടില്ല.
ഈവൻ ടുഡേ വെൻ വി ലുക്ക് അറ്റ് അവർ ഓൺ ലാൻഡ്, വെൻ ദ ഇവാഞ്ചലിസ്റ്റ് ആർ റണ്ണിംഗ് ഫ്രം നോർത്ത് ടു സൗത്ത് ആൻഡ് ഈസ്റ്റ് ടു വെസ്റ്റ് ആൻഡ് ട്രൈയിങ് ടു പ്രൊപ്പഗേറ്റ് ദ ഗോസ്പെൽ, വി ഷുഡ് റൈറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈവൻ ടുഡേ പീപ്പിൾ ഡു നോട്ട് ഹാവ് എ റൈറ്റ് അണ്ടർസ്റ്റാൻഡിംഗ് റിഗാർഡിംഗ് ജീസസ്.
തന്റേതായ ആശയങ്ങൾ പ്രചരിപ്പിച്ച് ആശയങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ഒരു വിപ്ലവകാരി എന്നുള്ള നിലയിൽ യേശുവിനെ മനസ്സിലാക്കുന്നവരുണ്ട്.
Some people who consider the Lord to be a revolutionary who put forward certain ideas of his own and he stood for his ideas.
തന്റെ ആശയങ്ങൾക്ക് വേണ്ടി രക്തസാക്ഷിയായി തീർന്ന ഒരു വ്യക്തി എന്ന് യേശുവിനെ മനസ്സിലാക്കുന്നവരുണ്ട്.
There are people who also think that perhaps for his conviction's sake he became a martyr.
അനേക പ്രവാചകന്മാരുണ്ട്, ആ പ്രവാചകന്മാരിൽ ഒരുവനായിട്ട് യേശുവിനെ അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടില്ലാത്തവരുണ്ട്.
And there were people who did not find it so very difficult to accept him as one among the several prophets.
അനേക ദൈവങ്ങളുണ്ട്, ആ ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഒരുവനായി യേശുവിനെ അംഗീകരിക്കുവാൻ തയ്യാറുള്ളവരുണ്ട്.
And there are people who are ready, they have so many gods, and among them one of them is the Lord.
ഇവിടെ വീണ്ടും കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു?
But here the Lord is asking the disciples, but who do you say that I am?
അതിനെ പത്രോസ് ചാടി കയറി ഉത്തരം പറയുന്നുണ്ട്.
And we see Peter, he is jumping forward and giving an answer.
നമുക്കറിയാം യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ പലപ്പോഴും പെട്ടെന്ന് കയറി ഉത്തരം പറയുന്ന, പെട്ടെന്ന് പ്രവർത്തിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് പത്രോസിനെ കാണുവാൻ കഴിയും.
Many times we see Peter has one who is an upstart who quickly responds to what the Lord Jesus Christ is saying.
യേശുക്രിസ്തുവിനെ യഥാർത്ഥമായി മനസ്സിലാക്കിക്കൊണ്ട് പത്രോസ് പറയുകയാണ്, നീ ജീവനുള്ള ദൈവം ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു.
But at this point, having received the right understanding, Peter responds saying, "You are Christ, the Son of the Living God."
നമ്മൾ യേശുക്രിസ്തു ദൈവിക ദാനമാണോ എന്ന് നാം മനസ്സിലാക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ വചനം യേശുക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പെടുത്തുന്ന നിരവധി കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പരമപ്രധാനമായ വസ്തുതയാണ് യേശുക്രിസ്തു ദൈവമാണ് എന്നുള്ളത്.
Standing on the foundation of the knowledge that Jesus is the second gift of God, while there are several truths that we know about the Lord, the supreme and the primary one is that he is the Son of the Living God.
നമുക്ക് ദൈവം നൽകിയ ദാനങ്ങളുടെ 1 2 3 എന്ന് പറയുമ്പോൾ ഏറ്റവും പരമപ്രധാനമായ ഗിഫ്റ്റ് ക്രിസ്തു തന്നെയാണ്.
When we look at the list of the gifts that God has given to us, the first and foremost, that is the Lord Jesus Christ.
പക്ഷേ നമ്മുടെ പഠനത്തിന്റെ ഭാഗമായി 1 2 3 എന്നുള്ള ക്രമത്തിൽ ലിസ്റ്റ് ചെയ്തപ്പോൾ രണ്ടാമത് നമ്മൾ അത് പഠിക്കുന്നെന്ന് മാത്രം.
But for the sake of our study, when I listed out the order of the themes, it just became a second in number.
നമ്മുടെ കഥാവായി യേശുക്രിസ്തുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ പ്രത്യേകത എന്നുള്ളത് അവിടുന്ന് ദൈവമാണ് എന്നുള്ളതാണ്.
But the most important truth regarding the Lord Jesus Christ is that he is the Son of a living God. He is God himself.
നമുക്കറിയാം യേശുക്രിസ്തുവിനെ വികലമായി ചിത്രീകരിക്കുന്ന ആൾക്കാരുള്ള ലോകത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ അവിടുന്ന് ആരാണെന്ന് മനസ്സിലാക്കി കർത്താവിൽ വിശ്വസിച്ച് ആശ്രയിച്ച് ജീവിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു.
When people of the world have a kind of a distorted or incomplete understanding about the Lord Jesus Christ, God's desire is that we have a perfect understanding regarding Jesus.
ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് മലയാള മനോരമ പത്രത്തിൽ ഒരു വാർത്ത വന്നു.
20 years before there was a news that headlined in മനോരമ, മലയാള മനോരമ.
ക്രിസ്തീയ വിശ്വാസത്തെ ഇകറ്റിക്കൊണ്ട് ഒരു ഒരു പുസ്തകം ഒരു ഒരു പബ്ലിഷിംഗ് കമ്പനി പ്രസിദ്ധീകരിക്കുവാൻ ഇടയായിട്ട് തീർന്നു.
A publisher, they put out a book that was kind of putting down the Christian faith.
കൊട്ടാരക്കരയുള്ള സർഗം പബ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകം തച്ചന്റെ മകൻ എന്നുള്ള പേരിൽ യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ വികലമായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു.
സർഗം പബ്ലിക്കേഷൻസ് they put forth a book called The Son of a Carpenter, which distorted the life of the Lord Jesus Christ and gave an incomplete picture.
അതിൽ യേശുക്രിസ്തുവിന്റെ സാക്ഷ്യമായിട്ട് പുസ്തകം എഴുതിയിരിക്കുന്നു.
And that book has been recorded as a testimony of the Lord.
എന്നാൽ നെറ്റിക്കാടൻ എന്നുള്ള തൂലിക നാമത്തിൽ ഒരുവൻ എഴുതിയ പുസ്തകമാണ്.
It was written by a person who adopted the pen name നെറ്റിക്കാടൻ.
എല്ലാവരും എന്നെ ദൈവമെന്ന് കരുതുന്നു.
Here everybody is considering me as God.
ക്രിസ്ത്യാനികൾ ദൈവമെന്ന് കരുതി എന്നെ ആരാധിക്കുന്നു.
Christians consider me as God and they are worshiping me.
കന്യകയിൽ ജനിച്ചു എന്ന് അവർ വിശ്വസിക്കുന്നു.
They believe that I was born by myself.
അങ്ങനെയല്ല എന്നുള്ള നിലയിൽ വളരെ വികലമായി നമുക്കിവിടെ പറയാൻ പറ്റാത്ത നിലയിലുള്ള കാര്യങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ച് ചിത്രീകരിച്ച ഒരു പുസ്തകം.
It was a very sarcastic approach towards the personality of the Lord Jesus Christ, resulting in a distorted picture of the Lord.
മനോരമ അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതൊരു ഇഷ്യൂ ആയി.
And when മനോരമ published that, it became a matter of issue.
അന്വേഷിച്ചപ്പോൾ മനസ്സിലായി നെറ്റിക്കാടൻ എന്നുള്ള പേരിൽ ആ പുസ്തകം എഴുതിയത് മർത്തോമാ സഭയിലെ ഒരച്ഛനായിരുന്നു.
When people researched about the author, they discovered that the pen name നെറ്റിക്കാടൻ belonged to a church father of the മർത്തോമായിട്ട് ബാക്ക്ഗ്രൗണ്ട്.
ആ വാർത്ത മനോരമയിൽ വന്ന് അന്ന് തന്നെ അദ്ദേഹത്തെ ആ ശുശ്രൂഷാ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തു.
When the news came regarding the identity of the author, on that day itself he was removed from his priestly role.
പിന്നീട് മർത്തോമാ സഭയിലെ അംഗത്വത്തിൽ നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു, പുറത്താക്കി.
And later on he was also suspended from the membership of the മർത്തോമായിട്ട് church.
നമ്മുടെ ജോർജ് മൈലപ്ര ജോർജ് ഗോശിയും എനിക്ക് തോന്നുന്നു പെന്തക്കോസ്റ്റിലെ ഒരു സങ്കീർത്തനം എന്നുള്ള പ്രസിദ്ധീകരണത്തിന്റെ വിജോയിസ്കറിയ പെരുമ്പട്ടി എന്ന് പറയുന്ന വ്യക്തി അവർ രണ്ടുപേരും കൂടെ ഈ നെറ്റിക്കാടനെ പോയി ഇന്റർവ്യൂ ചെയ്തു.
ആൻഡ് ബ്രദർ ജോർജ് കോശി ആൻഡ് അനദർ ബ്രദർ കോൾഡ് ബിജോയ് ബോത്ത് ഓഫ് ദം ദേ വെന്റ് ഫോർവേർഡ് ടു കണ്ടക്ട് എൻ ഇന്റർവ്യൂ വിത്ത് നെറ്റിക്കാടൻ.
യേശുക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ ഒരു ഒരു സ്റ്റാൻഡ് എടുക്കാനുള്ള കാരണം എന്താണ് എന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി.
ദേ വർ ട്രൈയിങ് ടു ഫൈൻഡ് ഔട്ട് ദ റീസൺ ദാറ്റ് മെയ്ഡ് ദാറ്റ് ചർച്ച് ഫാദർ ടു ടേക്ക് എ സ്റ്റാൻഡ് ഓഫ് എ സിമിലർ നേച്ചർ റിഗാർഡിംഗ് ദ ലോർഡ്.
അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഇതിന്റെ ആദ്യ ബീജം ലഭിച്ചത് മർത്തോമാ സെമിനാരിയിൽ നിന്നാണ്.
Because he said that the first seed regarding my understanding of the Lord Jesus Christ was planted in my heart from the മർത്തോമായിട്ട് സെമിനാരി.
ക്രിസ്തു ശാസ്ത്രം പഠിപ്പിച്ച മർത്തോമാ സഭയിലെ അന്നത്തെ ഒരു ബിഷപ്പ് താൻ കന്യകാ ജനനത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് തന്റെ ചിന്താഗതി സ്റ്റുഡൻസിന്റെ മുമ്പിൽ അവതരിപ്പിച്ചത് അത് ആ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ കടന്നു.
ബിക്കോസ് വൺ ഓഫ് ഹിസ് ടീച്ചേഴ്സ് ഹു വാസ് എ ബിഷപ്പ് ഹു ടുക്ക് ദ സബ്ജക്ട് ഓഫ് ക്രിസ്റ്റോളജി, ഹി ഹിംസെൽഫ് ഡിഡ് നോട്ട് ബിലീവ് ഇൻ ദ വെർജിൻ ബർത്ത് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹി ടോട്ട് ഹിസ് ചിൽഡ്രൻ സോ.
അത് അവന്റെ മനസ്സിൽ കിടന്ന് വളർന്നു വളർന്ന് ക്രിസ്തുവിനെ വികലമായി ചിത്രീകരിക്കുന്ന ഒരു പുസ്തക രചനയിൽ ഒന്നല്ല, അതിനു മുമ്പും ചില പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി. അങ്ങനെ ആ ക്രിസ്തുവിന്റെ കന്യകാജനനത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, ദൈവത്വത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു പുസ്തക രചനയ്ക്ക് അദ്ദേഹത്തെ അത് പ്രേരിപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നു.
ദാറ്റ് സ്മോൾ സീഡ് ഓഫ് എ തോട്ട് ബിഗാൻ ടു ഗ്രോ ഇൻ ഹിസ് ഹാർട്ട് ആൻഡ് ദാറ്റ് ബോ ഫ്രൂട്ട് ഇൻ ദ മാനർ ഇൻ വിച്ച് ഹി ഡിനൈഡ് ദ വെർജിൻ ബർത്ത് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഓൾസോ ദ ഡെയ്റ്റി ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്.
നമ്മൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം, ഇന്ന് പരസ്യമായി നടന്നുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നവർ യഹോവ സാക്ഷികളാണ്.
ടുഡേ വെൻ വി ലുക്ക് അറ്റ് ദി ക്രിസ്റ്റൻഡം, ഇറ്റ് ഈസ് ദ ജെഹോവ വിറ്റ്നസ് ഡിനോമിനേഷൻ ഹു പബ്ലിക്ലി ഡിനൈ ദി ഡെയ്റ്റി ഓഫ് അവർ ലോർഡ്.
പലപ്പോഴും അവര് നമ്മുടെ വീടുകളിലൊക്കെ സന്ദർശിക്കാറുണ്ട്.
മെനി ടൈംസ് ദേ ആർ വിസിറ്റേഴ്സ് ഇൻ അവർ ഹോംസ്.
അവരുടെ മിഷനറിമാർ നമ്മുടെ സുവിശേഷകന്മാരെക്കാൾ ആക്റ്റീവാണ്.
ദേർ മിഷനറീസ് ആർ മച്ച് മോർ ആക്റ്റീവ് ദാൻ അവർ ഓൺ ഇവാഞ്ചലിസ്റ്റ്.
അവരുടെ പ്രത്യേകിച്ച് സഹോദരിമാരായിട്ടുള്ള സ്ത്രീകളായിട്ടുള്ള അവരുടെ മിഷനറിമാര് നമ്മുടെ സഹോദരിമാര് മാത്രമുള്ള സാഹചര്യം നോക്കി വീടുകളിൽ ചെല്ലും.
എസ്പെഷ്യലി ദേർ വിമൻ മിഷനറീസ് ദേ കം ടു അവർ ഹൗസസ് എസ്പെഷ്യലി വെൻ അവർ വിമൻ ഫോക്ക് ആർ അലോൺ.
ക്രിസ്ത്യൻ മിഷനറിമാരെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ചെല്ലുന്നത്.
ദേ ഇൻട്രൊഡ്യൂസ് ദംസെൽവ്സ് ആസ് ക്രിസ്ത്യൻ മിഷനറീസ്.
ഒന്ന് പരിചയപ്പെട്ട് കഴിയുമ്പോൾ,
ആഫ്റ്റർ ഹാവിംഗ് അക്വൈന്റഡ്,
അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്,
there is one question that they ask,
യേശുക്രിസ്തു ദൈവമാണെന്ന് ബൈബിളിൽ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ?
This is what they ask, has it been recorded anywhere in the scripture that Jesus Christ is God?
അവര് ആൻസറിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യും.
They give a brief moment for an answer.
ഉണ്ട് എന്ന് മറുപടി പറയാൻ നമ്മുടെ പല സഹോദരിമാർക്കും അറിയില്ല.
But many of our sisters they don't have that confidence to say yes, it is there in the scripture.
അവർ തന്നെ പറയും, ഇല്ല, ബൈബിളിൽ ഒരു ഭാഗത്തും യേശുക്രിസ്തു ദൈവമാണെന്ന് പഠിപ്പിക്കുന്നില്ല, പറയുന്നില്ല.
And then in that moment they would come forward and say yes, it is true, it is never taught in any pages of the scripture that Jesus Christ is God.
അങ്ങനെ അവർ ബ്രെയിൻ വാഷ് ചെയ്ത് നമ്മുടെ ആൾക്കാരെ പോലും, നാമധേയ ക്രൈസ്തവരെ മാത്രമല്ല വേർപെട്ട സഭാവിഭാഗങ്ങളിൽ ഉള്ളവരെ പോലും അവരുടെ ഉപദേശത്തിലേക്ക് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും.
And we see gradually they brainwash the people, and not only the denominational background but even our own people they mislead and lead them into heresy.
അതുകൊണ്ട് ആദ്യമായിട്ട് ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ദൈവത്വം വെളിപ്പെടുത്തുന്ന ചില വാക്യങ്ങൾ ഒന്ന് ചൂണ്ടിക്കാണിക്കുവാനാണ്.
And today therefore I would like to point out certain verses from the scripture that establishes the deity of our Lord Jesus Christ.
യേശുക്രിസ്തു ദൈവമാണോ എന്ന് ആരെങ്കിലും നമ്മോട് ചോദിച്ചാൽ ബൈബിളിൽ നിന്ന് വ്യക്തമായ വാക്യങ്ങൾ ഉദ്ധരിച്ച് കേൾപ്പിക്കാനുള്ള അറിവ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്.
Anybody were to ask us is Jesus Christ God, we should have the enough knowledge to establish that from the Bible that he is God.
നമുക്കറിയാം ദൈവത്തിന്റെ സ്വഭാവ വിശേഷതകൾ പറഞ്ഞു പിതാവിനും പരിശുദ്ധാത്മാവിനും ഉള്ള സ്വഭാവ വിശേഷതകൾ പുത്രനുണ്ട്, അതുകൊണ്ട് പുത്രൻ ദൈവമാണ് എന്ന് വിശദീകരിക്കുവാനായിട്ട് കഴിയും.
We can easily elaborate saying that Jesus Christ, he also possesses the godly characters that are vested in God the Father and the Holy Spirit, and therefore he also is God.
അങ്ങനെയുള്ള ഒരു തെളിവിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല.
But that is not the direction of proof that I would like to take tonight.
വളരെ ഡയറക്റ്റ് ആയിട്ട് യേശുക്രിസ്തു ദൈവമാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ചില വാക്യങ്ങൾ ഒന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ആദ്യം ഞാൻ ആഗ്രഹിക്കുന്നു.
I want to point out certain verses that directly point to the fact that Jesus is God indeed.
പലപ്പോഴും ഈ യഹോവ സാക്ഷികള് പറയുന്നത് യേശുക്രിസ്തു ദൈവമാണെന്ന് പറയുന്നത് പുതിയ നിയമത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടെന്നാണ്.
They say that Jesus Christ is not God by wrongly interpreting certain verses from the New Testament.
എന്നാൽ പഴയ നിയമത്തിൽ തന്നെ യേശുക്രിസ്തുവിന്റെ ദൈവത്വം വ്യക്തമാക്കുന്ന വാക്യങ്ങളുണ്ട്.
But in the Old Testament itself there are several verses that establish the deity of our Lord Jesus
Christ. സങ്കീർത്തനം 45:6 ആറും ഏഴും വാക്യങ്ങൾ.
When we go to Psalms chapter 45:6-7.
ദൈവമേ നിന്റെ സിംഹാസനം എന്നും നിന്നേക്കുമുള്ളതാകുന്നു, നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു, നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദേഷിക്കുന്നു, അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു.
Your throne, O God, is forever and ever. A scepter of uprightness is the scepter of your kingdom. You have loved righteousness and hated wickedness. Therefore, God, your God, has anointed you with the oil of joy above your fellows.
നമ്മുടെ സങ്കീർത്തനക്കാരൻ പുത്രനായ ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നത് ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടാണ്.
Here the author, the psalmist, is addressing the son, God, as God himself.
ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളതാകും.
This is how he says, your throne, O God, is forever and ever.
എബ്രായർക്ക് എഴുതിയ ലേഖനം 1:8-9 വാക്യങ്ങളിൽ ഈ വാക്യം ദൈവാത്മാവ് ഉദ്ധരിച്ച് നമ്മെ കേൾപ്പിക്കുന്നുണ്ട്.
In Hebrews chapter 1 verse 7 and 8 8 and 9 the spirit of the Lord is quoting this very psalm and causing us to read.
അന്നേരം ആ വാക്യം അവിടെ തുടങ്ങുന്നത്
This is how the verse begins.
പുത്രനോടോ
but of the son he says.
ആ പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നുമെന്നേക്കുമുള്ളതാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്.
But of the son he says, your throne, O God, is forever and ever. That's how it begins.
അന്നേരം 45 സങ്കീർത്തനം 6-7 അതിന്റെ ക്രോസ് റഫറൻസ് എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം വളരെ വ്യക്തമായി യേശുക്രിസ്തുവിന്റെ ദൈവത്വം വെളിപ്പെടുത്തുന്ന വാക്യമാണ്.
Psalms 45 verses 6 and 7 cross reference to Hebrews chapter 1 verses 8 and 9 taken together clearly establishes that the son is God.
മറ്റൊരു ഭാഗം യെശയ്യാവ് 7:14 വാക്യമാണ്.
The another portion is Isaiah chapter 7 and verse 14.
അവിടെ നമ്മൾ വായിക്കുന്ന കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവനെ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും.
There it says that a virgin will be found to have of child and he will be called as Emmanuel.
അതേ വാക്യം തന്നെ യേശുക്രിസ്തുവിന്റെ ജനനത്തോട് ബന്ധപ്പെട്ട് മത്തായി എഴുതിയ സുവിശേഷം 1:22 ഉദ്ധരിക്കുമ്പോൾ, ഇംഗ്ലീഷിൽ എനിക്ക് തോന്നുന്നു 23 ഉദ്ധരിക്കുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവനെ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും.
The same quote when it finds itself being located in the New Testament, Matthew 1:23, behold the virgin shall be with child and shall bear a son and they shall call his name Emmanuel, which translates God with us.
കന്യകയിൽ ജാതനാകുന്ന പുത്രനെ കുറിച്ചുള്ള പ്രവചനം യേശുക്രിസ്തുവിന്റെ ജനനത്തിന് ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വരുന്നതിന് ഏതാണ്ട് 700 വർഷങ്ങൾക്ക് മുമ്പേ ദൈവം നൽകിയിരുന്നു.
The prophecy regarding the birth of the son of God in the womb of a virgin was prophesied 700 years before the occurrence.
അവിടെ മത്തായി 1:22 രേഖപ്പെടുത്തുമ്പോൾ ഇമ്മാനുവേൽ എന്നുള്ളതിന്റെ അർത്ഥം കൂടെ നൽകിക്കൊണ്ടാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ.
When the Holy Spirit is recording it in Matthew 1:23, his name is Emmanuel, but also the meaning is given, translated as God with us.
സർവശക്തനായ സർവവല്ലഭനായ ദൈവം മനുഷ്യരോട് കൂടെ വസിക്കുവാൻ കന്യകയിൽ ജാതനായി തീർന്നവനാണ് കർത്താവായ യേശുക്രിസ്തു, ദൈവം നമ്മോട് കൂടെ.
God Almighty, God all powerful, he was born in the womb of a virgin as a man amongst us.
മറ്റൊരു വാക്യം യെശയ്യാവ് 9:6 ആണ്.
Another verse is Isaiah chapter 9 and verse 6.
നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും.
For a child will be born to us, a son will be given to us, and the government will rest on his shoulders, and his name will be called Wonderful Counselor, Mighty God, Eternal Father, Prince of Peace.
ഇവിടെ നമുക്കായി ജനിച്ചിരിക്കുന്ന, നമുക്കായി നൽകപ്പെട്ടിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ പ്രവചനാത്മാവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടുന്ന് വീരനാം ദൈവമെന്നാണ്.
And there in the spirit of prophecy, as it is recorded to us, it is mentioned that he is the wonderful God.
ഞാൻ പ്രധാനമായിട്ടും 3 വാക്യങ്ങൾ, ഞാൻ 3 ഭാഗങ്ങൾ നിങ്ങളെ ചൂണ്ടിക്കാണിച്ചു, പഴയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വം വ്യക്തമാക്കുന്ന ഭാഗങ്ങൾ.
Just pointed out to you 3 prominent verses from the Old Testament that establishes the deity of our Lord Jesus Christ.
ഒരു വിശദീകരണവും കൂടാതെ മനസ്സിലാക്കുന്ന യേശുക്രിസ്തുവിന്റെ ദൈവത്വം വെളിപ്പെടുത്തുന്ന വാക്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ നിങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നത്.
I am just pointing out to you verses that did not any further elaboration establishes that Jesus is God.
പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 1 മത്തായി 1:22 നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു.
New Testament, when we come, Matthew chapter 1 verse 23, we have already looked at that verse.
അടുത്തത് യോഹന്നാൻ 1:1-14 വാക്യങ്ങൾ.
John chapter 1 and verse 14.
ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. 14 വാക്യം, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു.
And the word became flesh, dwelt amongst us, and we saw his glory, glory as of the only begotten from the Father, full of grace and truth.
ആ വാക്യത്തിലും വളരെ വ്യക്തമായി വചനം ദൈവമായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
In that passage also very clearly it is recorded that the word in the beginning was God.
ആ വാക്യ സംബന്ധിച്ച് ചില വിശദീകരണം ആവശ്യമുണ്ടെന്ന് ഞാൻ പിന്നീട് ആ ദൈവനുദ്ദേശം നൽകുന്നതായിരിക്കും.
And that verse requires a little more elaboration, and God willing I will be doing it in a later class.
മറ്റൊരു ഭാഗം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം,
John's Gospel chapter 5,
അതിന്റെ 17-ും 18-ും വാക്യങ്ങൾ.
Verses 17 and 18.
യേശു അവരോട്, എന്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചതുകൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവെന്ന് പറഞ്ഞ് തന്നെ താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോന്നു.
But he answered them, my father is working until now, and I myself am working. For this reason therefore the Jews were seeking all the more to kill him, because he not only was breaking the Sabbath but was also calling God his own father, making himself equal with God.
ചിലരൊക്കെ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, യേശുക്രിസ്തു ദൈവമാണെന്ന് എവിടെങ്കിലും നേരിട്ട് അവകാശപ്പെട്ടിട്ടുണ്ടോ?
When people are questioning the deity of the Lord Jesus Christ, the first question they would ask is there any biblical portion where the Lord has claimed for himself that he is God?
യേശുക്രിസ്തു വ്യക്തമായി ദൈവമായി ദൈവമാണെന്ന് അവകാശപ്പെട്ടിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന ഭാഗമാ ഈ യോഹന്നാൻ 5:17-18.
John's Gospel 5:17 and 18 is a direct portion where it establishes that Jesus is God.
എന്നിട്ട് പിതാവായ ദൈവത്തെ, സൃഷ്ടാവായ ദൈവത്തെ എന്റെ പിതാവ് എന്ന് പറഞ്ഞ് യേശുക്രിസ്തു വിശേഷിപ്പിച്ചപ്പോൾ,
when Jesus was addressing the creator God as my father,
എന്റെ പിതാവ് പ്രവർത്തിക്കുന്നത് പോലെ ഞാനും പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് പിതാവിനോട് സമമാക്കിയപ്പോൾ,
and when he claimed equality with God by saying my father is working until now, I myself also so am working.
18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ ശബത്തിനെ ലംഘിച്ചതുകൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവെന്ന് പറഞ്ഞ് തന്നെ താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ട് യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു.
Verse 18 says that it was not only because he broke the Sabbath that the Jews tried to kill him, but more importantly they wanted to kill him because he called his God his father.
യേശുക്രിസ്തു പരസ്യമായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന യഹൂദന്മാരുടെ മധ്യത്തിൽ യഹൂദന്മാരുടെ ദൈവശാസ്ത്രം അനുസരിച്ച് ദൈവപുത്രൻ എന്നൊരുവൻ അവകാശപ്പെട്ടാൽ അതിന്റെ അർത്ഥം അവൻ ദൈവമാണെന്ന് അവകാശപ്പെടുന്നു എന്നാണ്.
Jesus was publicly ministering amongst the Jews according to the theology proper that existed amongst the Jews, if anybody were to call God the father, that means that he is claiming equality with God.
യഹൂദന്മാരുടെ പരീശന്മാരും ശാസ്ത്രിമാരും അവരുടെ പണ്ഡിതന്മാരും യേശുക്രിസ്തുവിന്റെ അവകാശ പ്രഖ്യാപനങ്ങൾ കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി, ഞാൻ ദൈവമാണെന്ന് യേശുക്രിസ്തു അവകാശപ്പെടുന്നു, അതുകൊണ്ട് അവനെ അവർ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
When the scribes and the Pharisees and the teachers of the law heard about the claims that Jesus was making about God the Father, they understood that he is saying is equal to God, and that's why they wanted to kill him.
അടുത്ത ഭാഗം യോഹന്നാൻ 20:28 വാക്യം.
Nextly, John chapter 20:28.
തോമസ് അവനോട്, എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു.
Thomas answered and said to him, my Lord and my God.
യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായപ്പോൾ, ആദ്യം പ്രത്യക്ഷനായപ്പോൾ തോമസ് അവിടെ ഇല്ലായിരുന്നു.
After the resurrection, when the Lord appeared to the disciples in the first instance, Thomas was not amongst them.
എന്നാൽ തോമസ് പറഞ്ഞു, ഞാൻ നേരിട്ട് കണ്ട അവന്റെ മുറിപ്പാടുകളിൽ വിരൽ കൈയിട്ട് പരിശോധിച്ചെങ്കിൽ മാത്രമേ ഞാൻ അത് വിശ്വസിക്കുകയുള്ളൂ.
Thomas was saying that only if I see his hands and reach touch his wounds, only then will I believe that he has risen.
അന്നേരം ആ സംശയാലുവായ തോമസിന്റെ മുമ്പാകെ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു പ്രത്യക്ഷനായപ്പോൾ ആ തോമസ് പറയുന്ന വാക്കുകളാണ്, എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ.
But when the Lord appeared before that doubting Thomas, and when Thomas saw the proof of that, he's saying, my Lord and my God.
അടുത്ത ഭാഗം റോമാലേഖനം 9:5
റോമൻസ് ചാപ്റ്റർ 9:5
അവിടെ പൗലോസ് പറയുന്നു, ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ല ഉത്ഭവിച്ചത്, അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ.
ഹൂസ് ആർ ദ ഫാദേഴ്സ് ആൻഡ് ഫ്രം ഹൂം ഇസ് ക്രൈസ്റ്റ് അക്കോർഡിംഗ് ടു ദ ഫ്ലഷ് ഹൂ ഇസ് ഓവർ ഓൾ ഗോഡ് ബ്ലെസ്ഡ് ഫോർ എവർ ആമേൻ.
യേശുക്രിസ്തുവിനെ കുറിച്ച് പൗലോസ് വിശേഷിപ്പിക്കുന്നത് അവിടുന്ന് സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്.
ഹൗ പോൾ ഇസ് ഡിസ്ക്രൈബിംഗ് ഗോഡ്, Christ is he is one who is over all God blessed forever. Philippians chapter 2 and verse 6 onwards.
നമ്മൾ ഇന്നലെ ചിന്തിച്ചതാണ്.
We considered it yesterday.
അവിടുന്ന് ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായവൻ.
Who although he existed in the form of God did not regard equality with God a thing to be grasped but emptied himself taking the form of a bond servant and being made in the likeness of man.
മനുഷ്യനായി കടന്നു വന്ന താഴ്ച അനുഭവിച്ച ക്രൂശിതനായി തീർന്ന മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിനെ കുറിച്ച് പൗലോസ് പറയുന്നത് അവിടുന്ന് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാതെ താഴേക്ക് ഇറങ്ങി വന്നവന്.
Being God who came in the form of man humbled himself and died on the cross was buried and resurrected. Paul says about him that he was in the form of God and he did not regard equality with God something to be grasped.
അടുത്ത ഭാഗം കൊലോസ്യർ 2:9.
Nextly it is Colossians chapter 2:9.
അവിടെ പൗലോസ് പറയുന്നു അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്.
There Paul is saying that for in him all the fullness of deity dwells in bodily form.
ജ്ഞാന തത്വവാദികളെ ഖണ്ഡിക്കുവാനായിട്ട് പൗലോസ് ലേഖനം എഴുതിയപ്പോൾ
when Paul was trying to defend the gospel against the philosophers,
ദൈവത്തിന് മനുഷ്യനായി തീരുവാൻ കഴിയയില്ല എന്നുള്ള തത്വശാസ്ത്രത്തെ ഖണ്ഡിക്കുവാൻ ലേഖനം എഴുതുമ്പോൾ
in order to defend against the doctrine that God cannot become man and therefore while he wrote the epistle,
ഉത്തരനായ ദൈവത്തിന്റെ പ്രത്യേകതകൾ വിശദീകരിച്ചിട്ട് പൗലോസ് പറയുകയാണ് അവനിൽ ജഡമായി തീർന്ന കർത്താവായ യേശുക്രിസ്തുവിൽ ദൈവത്തിന്റെ സർവ സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു.
Elaborating the specialities of the Son of God who incarnated, he says about him, for in him the fullness of deity dwells in bodily form.
Gnostic philosophy എന്ന് പറയുന്നത് ഒരു പ്രത്യേക തത്വശാസ്ത്രമാണ്.
Now a Gnostic philosophy is a special kind of a philosophy.
അവരുടെ വിശദീകരണം എന്ന് പറഞ്ഞാൽ ദൈവം ആത്മാവാണ്.
Their explanation, God is a spirit.
ആത്മാവ് നന്മയാണ്.
And that spirit is goodness.
വസ്തു എന്ന് പറയുന്നത് തിന്മയാണ്.
And മെറ്റീരിയൽ that is evil.
അവര് പറയുന്നത് ആത്മാവായ നന്മയായ ദൈവത്തിന് തിന്മയായ ഒരു വസ്തുവായി തീരുവാൻ കഴിയുകയില്ല.
So their philosophy is like this: God being a spirit and good cannot be incarnated into a material form which in itself is evil.
നമ്മുടെ പുത്രനായ ദൈവത്തിന് ഒരു ജഡശരീരം എടുക്കുവാൻ കഴിയുകയില്ല എന്നുള്ള ദുരുപദേശം പഠിപ്പിച്ചിരുന്നവരായിരുന്നു ജ്ഞാന തത്വവാദികൾ.
And therefore that led to the heresy that God could never take the form of a man.
ആ ദുരുപദേശം ഖണ്ഡിക്കുവാനാണ് യോഹന്നാൻ സുവിശേഷം എഴുതിയത്.
And John wrote the gospel to defend against that wrong teaching.
അതിന്റെ ഖണ്ഡനം 1-ാം അധ്യായത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും.
And we see his defense in the very first chapter itself.
ആദിയിൽ വചനം ഉണ്ടായിരുന്നു.
In the beginning was the word.
വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു.
And the word was with God.
വചനം ദൈവമായിരുന്നു.
And the word was God.
14-ാം വാക്യം വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു.
Verse 14, the word became flesh and dwelt amongst us and we beheld his glory.
ദൈവം ജഡമായി തീർന്നു നമ്മുടെ ഇടയിൽ പാർത്തു.
Now God incarnated as flesh and he dwelt amongst us.
യോഹന്നാന്റെ 1-ാം ലേഖനം പരിശോധിക്കുമ്പോഴും ആ ലേഖനവും എഴുതപ്പെട്ടത് ഈ ദുരുപദേശത്തെ ഖണ്ഡിക്കുവാനാണ്.
When we look at the first letter written by John, even that was written in order to defend against this wrong teaching.
ആ ലേഖനത്തിന്റെ ആദ്യ വാക്യത്തിൽ തന്നെ ഈ ദുരുപദേശത്തെ ഖണ്ഡിക്കുകയാണ്.
In 1 John chapter 1, the first verse itself, this wrong teaching is being defended.
1 John 1 verse 1.
1 John chapter verse 1.
ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച്
what was from the beginning, what we have heard, what we have seen with our eyes, what we have looked at and touched with our hands concerning the word of life.
ഞങ്ങൾ കണ്ടതാണ്,
we have seen,
ഞങ്ങൾ കേട്ടതാണ്,
we have heard,
ഞങ്ങൾ തൊട്ടതാണ്,
we have even touched,
ഞങ്ങളുടെ കൈ കൊണ്ട് തൊട്ടതാണ്,
we touched him with our own hands.
ഈ ജ്ഞാനതത്വവാദികൾ പറഞ്ഞത് ദൈവം മനുഷ്യനായി തീർന്നില്ല, മനുഷ്യൻ പോലെ പ്രത്യക്ഷപ്പെട്ടതേ ഉള്ളൂ.
But these Gnostic philosophers, they were saying that God did not incarnate in reality into human form. He just appeared to be as a human.
അതിനെ വ്യക്തമായി ഖണ്ഡിച്ചുകൊണ്ട് പറയാം, ഞങ്ങൾ നോക്കി, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ തൊട്ടു, ഞങ്ങളുടെ കൈകൊണ്ട് തൊട്ടു.
But here is the emphatic redressal of that wrong teaching that we have seen, we have heard, and we have touched.
കൊലോസ്യർ 2:9 നമ്മൾ കണ്ടത്, ഈ ജഡധാരിയായ പുത്രനിൽ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു.
In Colossians chapter 2 verse 9 already we saw, for in the fullness of the deity dwells in bodily form.
ദൈവത്വത്തിൽ എന്തൊക്കെ ഗുണവിശേഷങ്ങളുണ്ടോ,
whatever is there in the essence of the Godhead,
പിതാവായ ദൈവത്തിൽ എന്തൊക്കെ ഗുണവിശേഷങ്ങളുണ്ടോ,
whatever special traits are there intrinsic in the Godhead,
ദൈവികമായ ഗുണവിശേഷങ്ങളെല്ലാം പുത്രന്റെ ദേഹത്തിൽ സമ്മേളിച്ചിരിക്കുന്നു എന്ന് പൗലോസ് അവിടെ പറയുന്നത്.
All of those traits are found in completeness in the body of the Son.
1 തിമോത്തിയോസ് 3:15-16 ഇംഗ്ലീഷിൽ 16-ാം വാക്യം മതി.
1 തിമോത്തി ചാപ്റ്റർ 3 വേഴ്സ് 16
നമ്മൾ വായിക്കുന്ന, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു,
ഹി അപ്പിയർഡ് ഇൻ ദ ഫ്ലഷ്,
ആത്മാവിൽ നിധീകരിക്കപ്പെട്ടു,
ആൻഡ് ഹി വാസ് സാങ്ക്ടിഫൈഡ് ഇൻ ദ സ്പിരിറ്റ്,
ദൂതന്മാർക്ക് പ്രത്യക്ഷനായി,
Was seen by angels,
ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു,
proclaimed among the nations,
ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു,
believed on in the world,
തേജസ്സിൽ എടുക്കപ്പെട്ടു,
and taken up in glory.
യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരാമർശം,
again it's a description about the Lord.
അത് മലയാളത്തിൽ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്നാണ്.
In Malayalam it is that he incarnated in the flesh.
എന്നാൽ ഇംഗ്ലീഷ് വേർഷനിൽ God manifested in the flesh എന്നാണ്.
But in the English it is God manifested in the flesh.
അവൻ എന്നുള്ളതിന്റെ antecedent നമുക്ക് മലയാളത്തിൽ
Who is the he that we can find in the preceding verse, that is verse 15.
അവിടെ പറയുന്ന സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയം.
That is in the household of God, which is the church of the living God, the pillar and support of the truth.
ആ ജീവനുള്ള ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു.
So that living God is the one who incarnated in the flesh.
യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ ശക്തമായ ഒരു തെളിവാണ്.
And that is the emphatic proof regarding the deity of our Lord Jesus Christ.
Titus 2:12 മലയാളത്തിൽ ഇംഗ്ലീഷിൽ 13-ാം വാക്യം.
Titus 2:13
അവിടെ നമ്മൾ വായിക്കുന്നു, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷത.
It says looking for the blessed hope and the appearing of the glory of our great God and Savior Christ Jesus.
യേശുക്രിസ്തുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്ന മഹാദൈവമെന്ന.
There Jesus is described as great God.
അടുത്തത് എബ്രായർ 1:8-9
Hebrews chapter 1:8-9
നമ്മൾ ഓൾറെഡി കണ്ടതാണ്, 45-ാം സങ്കീർത്തനത്തിന്റെ ക്വട്ടേഷൻ ആണ്.
That is a quotation of Psalms 45.
അടുത്ത വാക്യം 1 യോഹന്നാൻ 5:20
1 John chapter 1:20
അവിടെ നമ്മൾ വായിക്കുന്ന, അവൻ സത്യദൈവവും നിത്യജീവനുമാണ്.
There we read like this that he is the true God and eternal God.
എത്രയോ വാക്യങ്ങളിൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വം വചനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു.
1 John 5:20 how many portions of the scriptures are there which very clearly emphasizes and proves that Jesus is God.
ഈ സഹോദരിമാര് അല്ലെങ്കിൽ ഈ യഹോവ സാക്ഷികളുടെ മിഷണറിമാര് വന്ന് ഇനി ഒരു പക്ഷേ നമ്മുടെ സഹോദരിമാർ അല്ലെങ്കിൽ സഹോദരന്മാർ ഈ വാക്യങ്ങളൊക്കെ ഇത്രയും വാക്യങ്ങളൊക്കെ പറഞ്ഞാൽ,
if the Jehovah Witnesses missionaries would visit us and our sisters would affront them with all of these verses, then they would put forward the next question.
യേശുക്രിസ്തു സർവശക്തനായ ദൈവമാണെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ?
Has the Bible ever claimed that Jesus is God Almighty?
അത് പിതാവായ ദൈവത്തെക്കുറിച്ച് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ?
Is not that description given only to God the Father?
നമ്മൾ മൗനമായിട്ട് നിന്നാൽ,
ഇഫ് വി റിമെയിൻ സൈലന്റ്,
അവർ എംഫാറ്റിക് ആയിട്ട് പറയും, പുത്രനെ കുറിച്ച് അങ്ങനെ ഒരു പരാമർശം ബൈബിളിൽ ഇല്ല.
They will take the next step and say emphatically there is no such mention in the Bible that he is God Almighty.
അതിന്റെ മറുപടിയാണ് അടുത്ത വാക്യം, വെളിപ്പാട് പുസ്തകം 1:8
Revelations chapter 1 and verse 8 is a fitting reply.
ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു, വന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു.
I am the Alpha and the Omega, says the Lord God, who is and who was and who is to come, the Almighty.
നമ്മുടെ പുത്രനായ ദൈവത്തെ കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത് അവിടുന്ന് സർവശക്തിയുള്ള ദൈവമാണ്.
Here is a description regarding the son that claims that he is the almighty God.
വെളിപ്പാട് പുസ്തകം 21:6-7 വാക്യങ്ങൾ
Revelation 21:6-7
അവിടെ നമ്മൾ വായിക്കുന്നു, പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത് സംഭവിച്ചു തീർന്നു, ഞാൻ അൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരുന്നു.
Then he said to me, it is done, I am the alpha and the omega, the beginning and the end. I will give to the one who thirsts from the spring of the water of life without cost. And next verse, I will be his God and he will be my son.
ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരുന്നു.
I will be his God and he will be my son.
ഞാൻ ദൈവമാണോ എന്ന് വ്യക്തമായി യേശുക്രിസ്തു പറയുന്ന ഒരു ഭാഗമാണ്.
This is a portion of scripture where the Lord is directly saying that I am God.
നരാദ യേശു തന്നെയാണോ പറയുന്നത് എന്ന് അറിയാം.
But how do we know whether these words are from our Lord Jesus Christ?
നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ,
when we come to the next chapter, Revelation 22,
ആ അതിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു.
In verse 7 he says, and behold, I am coming quickly.
പക്ഷേ അവിടെയും ആരാ പറയുന്നത് എന്നുള്ള ഒരു ക്ലൂ കിട്ടുന്നില്ല.
Also we do not find a clue who is the speaker.
താഴേക്ക് വീണ്ടും വായിക്കുമ്പോൾ 12-ാം വാക്യം, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്.
Going further down, verse 12, behold, I am coming quickly and my reward is with me to render to every man according to what he has done.
അവിടെയും പറയുന്ന ആളുടെ പേര് പറയുന്നില്ല.
Also the speaker's name is not revealed.
എന്നാൽ 20-ാം വാക്യം ശ്രദ്ധിക്കുക.
But pay attention to verse 20.
ഇത് സാക്ഷീകരിക്കുന്നവൻ അതെ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു.
He who testifies to these things say yes, I am coming quickly.
അവിടെ യോഹന്നാൻ പ്രതികരിക്കുകയാണ്, ആമേൻ കർത്താവായ യേശുവേ വരേണം.
And then follows the response of John the disciple. He says, amen, come Lord Jesus.
കർത്താവ് ആദ്യം പറഞ്ഞു, ഞാൻ ഇതാ വേഗം വരുന്നു.
First the Lord is saying, yes, I am coming quickly.
യോഹന്നാന്റെ മറുപടി ഒന്നും കിട്ടിയില്ല.
He did not get any response from John.
രണ്ടാമതും കർത്താവ് പറഞ്ഞു.
Again the Lord said, verse 12.
അവിടെയും യോഹന്നാൻ മറുപടി ഒന്നും പറഞ്ഞില്ല.
At that instance also no response from John.
മൂന്നാമത് പറഞ്ഞപ്പോഴാണ്,
the third time that the Lord repeated the same statement.
കർത്താവ് പിന്നെയും പിന്നെയും വരുന്നെന്ന് പറയുന്ന എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ കർത്താവ് എന്തോ വിചാരിക്കുമെന്ന് കരുതിയായിരിക്കാം മൂന്നാമത് യോഹന്നാൻ പറഞ്ഞത്, ആമേൻ കർത്താവായ യേശുവേ വേഗമൊന്നില്ല.
Maybe feeling the force of the repetition of the Lord repeatedly saying that he is coming, he needed to respond and he says, amen, come Lord Jesus.
ആമേൻ കർത്താവായ യേശുവേ വരേണമെന്നേ പറഞ്ഞു.
He just said only come
Lord Jesus. പറഞ്ഞു ഞാൻ വേഗം വരുന്നു.
Jesus is saying I am coming quickly.
ഞാൻ വേഗത്തിൽ വരുന്നു.
I am coming in haste.
ഞാൻ വേഗം വരുന്നു.
I am coming quickly.
മൂന്നാമത് യോഹന്നാൻ പറഞ്ഞ മറുപടി, നീ വരുന്നെന്ന് പറഞ്ഞോ വേണമെങ്കിൽ പോരെ.
But look at the response of John. You're claiming that you're coming. If need be, do come.
യോഹന്നാൻ ആരുടെ പ്രതിനിധിയാ?
John is a representative of whom?
എന്റെയും നിങ്ങളുടെയും പ്രതിനിധി.
He is a representative of you and me.
ഞാൻ ഉറപ്പിക്കട്ടെ, നമുക്ക് കർത്താവിനെ കാണാൻ ആഗ്രഹമുള്ളതിനേക്കാൾ കർത്താവിന് നമ്മെ കാണുവാൻ, തന്റെ സഭയെ കാണുവാൻ, സഭയെ ചേർക്കുവാൻ ആഗ്രഹമുണ്ട്.
More than the desire that we collectively have to see the Lord coming back, the Lord has a greater desire to come and see and collect his church.
നമുക്ക് പല ആഗ്രഹങ്ങളും, എന്റെ കുഞ്ഞു പഠിച്ചുകൊണ്ടിരിക്കുകയാ.
My child is still studying.
Adutha varsham graduation kayum.
Graduation is next year.
Adin adutha varsham joli kittum.
After that he is going to go get a job.
Adu kayin ende moende moda kalyanam nadakkum.
After that my son's daughter's wedding.
Ende kochu moone moole kaananam.
I need to see my grandson, granddaughter.
Adine thalolikkanam.
I need to just play with that child.
Adokka kazhinju kartav onnamadi.
Lord can come after all of that.
എന്റെ ജോലിയിൽ ഞാൻ പ്രൊമോഷൻ കാത്തിരിക്കുകയാണ്.
I am waiting for a promotion in my work.
എന്റെ ഓഫീസിൽ ഞാൻ ഓഫീസർ ആകാൻ പോകുകയാണ്.
I am going to become an officer.
എനിക്ക് അടുത്ത ഗ്രേഡ് ലഭിക്കാൻ പോകുകയാണ്.
I am going to be promoted to the next grade.
എനിക്ക് യുകെയിലേക്ക് വിസ ലഭിക്കാൻ പോകുകയാണ്.
I am going to get a visa to the UK.
അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് കർത്താവ് മതി, വന്നാ മതി എന്നാണ് നമ്മുടെ ഒക്കെ ആഗ്രഹം.
So our desire, let the Lord come after all of those desires are fulfilled.
ഞാൻ ഇങ്ങനെ എവിടെയോ വായിച്ചു.
I read somewhere.
ഒരു പ്രസംഗൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ,
as the preacher was preaching,
കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കുന്ന എത്ര പേരുണ്ട് കൈവെക്കാൻ പറഞ്ഞു.
He asked the listeners to raise their hands.
എല്ലാവരും കൈവെക്കി.
And everyone in the church raised their hands.
ഇപ്പോൾ കർത്താവ് വരുവാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് കൈവെക്കാൻ പറഞ്ഞു.
And then again he asked, how many of you desire the Lord come at this moment?
ഒറ്റയൊരുത്തൻ കൈവെക്കി.
Not even one person raised his hand.
നമ്മൾ നമ്മുടെ മനസ്സെന്താ?
വാട്ട് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് അവർ ഹാർട്ട്?
ഈ ദുഷ്ടലോകത്തിൽ അല്പകാലം കൂടെ ജീവിക്കാനാണോ അതോ കർത്താവിന്റെ വരവോ?
ടു ടാരി അറൗണ്ട് ഇൻ ദിസ് വിക്കഡ് വേൾഡ് ഫോർ സം മോർ ടൈം ഓർ ടു സീക്ക് ദ കമ്മിംഗ് ഓഫ് ദ ലോർഡ്?
ദുഷ്ടലോകത്തിൽ ജീവിക്കുന്നതിനേക്കാൾ ഞാൻ ഉറപ്പിച്ചിട്ട് മരണം വഴിയാണെങ്കിൽ പോലും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത് ഭാഗ്യകരമായ അവസ്ഥ.
ഇറ്റ് ഈസ് മച്ച് മോർ ബ്ലെസ്ഡ് ടു ബി റിമൂവ്ഡ് ഫ്രം ദ ഫേസ് ഓഫ് ദിസ് എർത്ത് ഈവൻ ഇഫ് ഇറ്റ് ബി ബൈ ഡെത്ത് ദാൻ ടു ടാരി ഇൻ ദിസ് വിക്കഡ് വേൾഡ്.
മരണ ശുശ്രൂഷകളിലൊക്കെ വായിക്കുന്ന ഭാഗമാണ് വെളിപ്പാട് പുസ്തകം. തന്റെ ഭക്തന്മാരുടെ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ.
ഡ്യൂറിംഗ് ദ ഫ്യൂണറൽ സർവീസസ് വി ആർ റിമൈൻഡഡ് ഓഫ് ദ ഫാക്ട് ആസ് ഇറ്റ് സ്റ്റേറ്റഡ് ഇൻ റെവല്യൂഷൻ ദോസ് ഹു ഡൈ ഇൻ ദ ലോർഡ് ദേ ആർ ബ്ലെസ്ഡ്.
നമ്മളത് വായിക്കാറുണ്ട്,
വി റീഡ് ദാറ്റ്,
അനുസ്മരണം പറയാറുണ്ട്,
ആൻഡ് വി ഡു ദ ഫെലിസിറ്റേഷൻ.
മെമ്മറി ആശയം ശരിക്കും ഗ്രഹിക്കാറുണ്ടോ?
ബട്ട് ഡു വി റൈറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ദ വേർഡ്?
ഈ ലോകത്തിൽ തുടർന്ന് ജീവിക്കുന്ന നമ്മളെക്കാൾ ഭാഗ്യകരമായ അവസ്ഥയിലേക്ക് കർത്താവിന്റെ സന്നിധി ചേർക്കപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ടവർ എത്തിച്ചേർന്നിരിക്കുന്നു.
We have to understand that our dear ones who have been separated and reached into the presence of the Lord are in a much more blessed state than we ourselves are found in.
നമ്മൾ രാവിലെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ?
What is the way we pray in the morning?
കർത്താവേ, അനേകരെ മരണമഴിയായി മാറ്റപ്പെട്ടപ്പോൾ,
ലോർഡ്, വെൻ മെനി ഹാവ് ബീൻ റിമൂവ്ഡ് ബൈ മീൻസ് ഓഫ് ഡെത്ത്,
ഒരു ദിവസം കൂടെ ഇന്ന് തന്നതിനായിട്ട് സ്തോത്രം.
താങ്ക് യു ലോർഡ് ഫോർ ഹാവിംഗ് ഗിവൺ വൺ മോർ ഡേ ഇൻ മൈ ലൈഫ്.
ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചവരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചവര് നമ്മുടെ മിക്കവാറും പ്രാർത്ഥനയിലെ ഒരു സെന്റൻസ് ഇതായിരിക്കും.
This is one of the constant points in our prayer.
അനേകരെ മരണമഴിയായി മാറ്റപ്പെട്ടപ്പോൾ,
several people have been removed by way of death.
ഇന്ന് എനിക്ക് പുതിയ ദിവസം തന്നതിനായി സ്തോത്രം.
താങ്ക് യു ലോർഡ് ഫോർ ദ ന്യൂ ഡേ ദാറ്റ് യു ഹാവ് ബെസ്റ്റോഡ് അപ്പോൺ മീ.
പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ,
വട്ട് വെൻ ദാറ്റ് പ്രെയർ ഇസ് പ്രെയ്ഡ്,
നമ്മുടെ മനസ്സിലെ ചിന്ത എന്താ?
വാട്ട് ഈസ് ദ തോട്ട് റൂളിംഗ് അവർ മൈൻഡ്?
മരണം വഴിയായി മാറ്റപ്പെട്ട നമുക്ക് ഇന്ന് വായിച്ച ന്യൂസ്, അല്ലെ ഇന്നലെ വായിച്ച ന്യൂസ്, ഇന്നത്തെ അടക്കം, നാളത്തെ അടക്കം, ആ വാർത്ത മനസ്സിലിരിക്കുമ്പോഴാണ് അവരെക്കാൾ ഏതോ പ്രത്യേകതയുള്ള വ്യക്തിയാണ് ഞാൻ, എന്റെ ഈ ലോകത്തിലെ ജീവിതം പ്രത്യേകതയുള്ളതാണെന്നുള്ള ചിന്തയാ നമ്മളെ കൊണ്ട് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്.
While we are yet reading and hearing about all of the dear ones who have been removed from the face of the earth, and when we praise God for an extended day given, what is the thought that is ruling our mind? The feeling that in some way or the other, we who remain in this wicked world are in a better state than those who have departed and gone to be with the Lord.
ഈ ദുഷ്ടലോകത്തിൽ ഒരു നിമിഷം കൂടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഈ പാപം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന വീണ്ടെടുക്കപ്പെടാത്ത ശരീരത്തിൽ ജീവിക്കുന്നതിനേക്കാൾ ഈ ശരീരം വിട്ടുപിരിഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുന്നത് തന്നെയാ ശ്രേഷ്ഠം.
But the conclusion is that better than even a minute living in this flesh which entices us to sin to be separated and to be with our Lord who loves us.
കർത്താവിന്റെ വരവിനെ നോക്കി പാർത്തുകൊണ്ട് അറ്റ്ലീസ്റ്റ് യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞതുപോലെയെങ്കിലും
it should be possible for us to say at least at the same measure as apostle John who said come Lord Jesus.
എത്രയോ വാക്യങ്ങൾ,
how many verses I pointed out.
ഈ വാക്യങ്ങൾ റഫറൻസ് സഹിതം കാണാതെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം.
But you have to pay attention to memorize these verses with the reference.
ഇത് നമ്മുടെ ഒരു ബൈബിൾ ക്ലാസ് ആണ്.
This is a Bible class.
ഇത് നമ്മുടെ സഭയിലെ ഒരു വചന ശുശ്രൂഷയല്ല.
This is not a ministry from the world.
ദോഹ ബ്രദറൻ സഭ ക്രമീകരിച്ചിരിക്കുന്ന ഒരു ബൈബിൾ ക്ലാസ് ആണ്.
This is a Bible class arranged by the Doha Brothers Assembly.
വചനം പഠിപ്പിക്കുന്ന അധ്യാപകൻ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്ന ഒരു അസൈൻമെന്റ് ആണ് ഈ പറഞ്ഞ എല്ലാ റെഫറൻസും എല്ലാവരും ഇംഗ്ലീഷിലും മലയാളത്തിലും കാണാൻ പഠിക്കണം.
As a Bible teacher, I am giving this as an assignment. Do learn these verses that I have quoted in English, മലയാളം.
പ്രത്യേകിച്ച് ദൈവം നമുക്ക് തരുന്ന, നമുക്ക് തന്നിട്ടുള്ള കൊച്ചുമക്കൾക്കും മക്കൾക്കും ഈ വാക്യങ്ങൾ കാണാതെ പഠിപ്പിച്ചു കൊടുക്കണം.
Especially to our children and our grandchildren whom God has given to us, let's make it a point that they memorize it.
നമ്മുടെ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഈ വാക്യങ്ങൾ കാണാതെ പഠിച്ചിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്.
Let us also ensure that all the children studying and passing through our Sunday schools are memorized this verses.
ഞാൻ ഒരിക്കലെ ബസ്സിൽ തിരുവനന്തപുരം കേശവദാസപുരം ജംഗ്ഷനിൽ ചെന്നിറങ്ങി.
വൺസ് ഇൻ ദ ബസ് ഐ വെന്റ് ടു കേശവദാസപുരം ജംഗ്ഷൻ ഇൻ തിരുവനന്തപുരം.
ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് ഒരു 1.5 kilometer പോകാനായിട്ട് ഓട്ടോയിൽ കയറി.
ആൻഡ് ഐ ഗോട്ട് ഇൻ ടു ആൻ ഓട്ടോ 1.5 kilometers ടു മൈ ഹോം.
കയറിയ ഉടനെ ഓട്ടോ ഡ്രൈവർ ചോദിച്ചു, ക്രിസ്ത്യാനിയാണോ?
ഇമീഡിയറ്റ്ലി ദ ഓട്ടോ ഡ്രൈവർ ഈസ് ആസ്കിംഗ് മീ, ആർ യു എ ക്രിസ്ത്യൻ?
ഞാൻ പറഞ്ഞു ക്രിസ്ത്യാനിയാണ്.
ഐ സെഡ് യെസ്. And are you a Christian?
Yes,
his reply was also affirmative. Which church?
Jehovah
Witness.
Witness
is not a Christian. Immediately his response was, does the Bible anywhere claim that Jesus Christ is God? I said, listen now. Till the 1.5 kilometers was covered, I kept quoting all these verses.
നമ്മുടെ അടുത്തു നിന്ന് ഓടിപ്പോകത്തക്ക നിലയിൽ വചനത്തിൽ നിശ്ചയമുള്ളവരായി വചനത്തിലെ വാക്യങ്ങൾ ഉദ്ധരിക്കുവാൻ കഴിവുള്ളവരായി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു.
Our God's desire is that when those who question the deity of the Lord Jesus Christ approach us, we should be able to defend our faith and doctrine in a manner in which it would cause them to flee away.
ദൈവവചന പഠനത്തിന്റെ ആവശ്യകത ചിന്തിച്ചപ്പോൾ മൂന്നാമത് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുമല്ലോ.
I hope you remember the third point that I described as being the necessity of studying the Word of God.
ദൈവ വചന സത്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ദുരുപദേശങ്ങൾ ഖണ്ഡിക്കുന്നതിന് വചനത്തിന്റെ സത്യങ്ങൾ വ്യക്തമാക്കുന്നതിന് ദൈവ വചന പഠനം വളരെ അത്യന്താപേക്ഷിതമാണ്.
For defending our doctrine for dispelling the wrong teachings in the Bible and also for establishing in the faith, we need the study of the Word of God.
ഇനി തുടർന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്
What I would like to remind you.
യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്നതിന്
in order to question the deity of our Lord Jesus Christ.
യഹോവ സാക്ഷികൾ കൊണ്ടുവരുന്ന ചില arguments.
Certain arguments that are put forward by Jehovah Witness.
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെന്റ് എബ്രായർ എഴുതിയ ലേഖനം 1:5
And the most important of their arguments is based on Hebrews chapter 1. And verse 5.
അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു.
We read like this.
നീ എന്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നുവെന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കുമെന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ?
So to which of the angels did he ever say, you are my son, today I have begotten you, and again I will be a father to him and he shall be a son to me?
ഇവിടെ നമുക്കറിയാം എബ്രായ ലേഖനത്തിൽ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യത വ്യക്തമാക്കുവാൻ എഴുതപ്പെട്ട ചിന്തകളാണ്.
We know that the letter to the Hebrews was written with the intention of manifesting the uniqueness of our Lord Jesus Christ.
നമ്മ യേശുക്രിസ്തു പഴയ നിയമ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്.
He is greater than the Old Testament prophets.
നമ്മ ഈ 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്.
In the first chapter he is greater than the angels.
നമ്മ അതുകൊണ്ട് പറയുകയാണ് ദൂതന്മാരിൽ ആരോടെങ്കിലും നീ എന്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ദൈവാത്മാവ് ചോദിക്കുന്നത്.
The Holy Spirit is asking this question, has it ever been said to any of the angels that you are my son, today I have begotten you?
യഹോവ സാക്ഷികൾ ഈ വാക്യം എടുത്തിട്ട്
the Jehovah Witness denomination, they pick up this verse.
അവർ പറയുന്നു, പിതാവായ ദൈവം ആദ്യം പുത്രനെ സൃഷ്ടിച്ചു.
That God the Father first of all created the Son.
എന്നിട്ട് പുത്രൻ
And then the Son created everything. So that means the Son is a creation. He is a created being. Now he is just an intercessory for creation.
അവനെ വളരെ അധികാരിയമായി എടുക്കുന്ന ഒരു വാക്യമാണ് എബ്രായർ 1:5.
And the basis for their wrong doctrine is this, Hebrews chapter 1 and verse 5.
നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു.
You are my son, today I have begotten you.
ക്രൈസ്തവ ഗോളം നാം പരിശോധിക്കുമ്പോൾ ഈ വാക്യത്തിന് നമുക്ക് യഹോവ സാക്ഷികളുടെ ദുരുപദേശം കൂടി ഉൾപ്പെടുത്തി 4 വ്യാഖ്യാനങ്ങൾ കാണാൻ കഴിയും.
In Christendom, when we look at this particular verse, including the interpretation of the Jehovah Witnesses, there are 4 interpretations.
1-ാമത്തെ വ്യാഖ്യാനം,
the first interpretation,
യഹോവ സാക്ഷികളുടെ തെറ്റായ വ്യാഖ്യാനമാണ്.
That is the wrong interpretation of the Jehovah Witness.
2-ാമത്തെ വ്യാഖ്യാനം,
the second interpretation,
ചില പണ്ഡിതന്മാർ പറയുന്നത്,
some scholars, they say like this,
ഇത് യേശുക്രിസ്തുവിന്റെ നിത്യ പുത്രത്വത്തെ കാണിക്കുന്നു.
This is a point to the eternal sonship of the Lord Jesus Christ.
നിത്യത മുതൽ നിത്യത വരെ പുത്രനായ ദൈവം പുത്രൻ തന്നെയാണ്.
From eternity past to eternity future, Jesus Christ is the Son.
അതുകൊണ്ട് പുത്രനായ ദൈവത്തിന്റെ നിത്യ പുത്രത്വത്തെ സൂചിപ്പിക്കുന്ന പരാമർശമാണ് എന്ന് ചിലർ പഠിപ്പിക്കുന്നു.
So some people teach that this verse is supporting the eternal sonship of our Lord.
മറ്റു ചിലർ പറയുന്നത് പുത്രൻ കന്യകയിൽ ജടധാരിയായി തീർന്നതിനെ കുറിച്ചുള്ള പരാമർശമാണ്.
Some people find this to be the interpretation of the son being born to a virgin.
ദൈവത്തിന്റെ വചനം നാം പരിശോധിക്കുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും.
But when we examine the word of God, we understand that that is not how it is.
നമുക്കറിയാം, നീ എന്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് രണ്ടാം സങ്കീർത്തനത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ്.
We know that you are my son, today I have begotten you. It is a quote from Psalms 2.
നമ്മൾ ആ രണ്ടാം സങ്കീർത്തനം ആദ്യം മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്.
When we read the psalm from the beginning to the end, it is like this.
ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായതും നിരൂപിക്കുന്നതും എന്ത്?
Why are the nations in an uproar and the people devising a vain thing?
യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്.
The kings of the earth take their stand and the rulers take counsel together.
നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളക.
Let us tear their fetters apart and cast away their cords from us.
സങ്കീർത്തനകാരനായ ദാവീദ് പറയുന്നത് ജാതികളും വംശങ്ങളും ആ ഭൂമിയിലെ രാജാക്കന്മാരും അധിപതികളും യഹോവയായ ദൈവത്തിനും അവിടുത്തെ അഭിഷിക്തനായ പുത്രനായ ദൈവത്തിനും എതിരെ കൂട്ടുകെട്ടുണ്ടാക്കുന്നുവെന്നാണ്.
Here Psalmist David, he says that the nations, the people, the kings, all they take and the rulers take a stand against the Lord and against his anointed.
എന്നിട്ട് അവരുടെ ആലോചന എന്താ? നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളയുക.
And look at their counsel, let us tear their fetters apart and cast away their cords from us.
അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിൽ
when we come to Acts of the Apostles chapter 4,
അപ്പോസ്തലന്മാരായ പത്രോസ് യോഹന്നാനും യഹൂദന്മാരുടെ അധികാരികളിൽ നിന്ന് മടങ്ങി വന്ന്
when Peter and James they came back from the Jewish authority,
അവർക്ക് നേരിട്ട പ്രതികൂലത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ
while they were explaining about the persecution they faced,
യെരൂശലേം സഭയിലെ ദൈവമക്കൾ ഒരുമിച്ച് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന രേഖപ്പെടുത്തിയിട്ടുണ്ട്.
We find recorded the prayer prayed by believers in Jerusalem church.
അവർ ആ പ്രാർത്ഥനയിൽ അവർ രണ്ടാം സങ്കീർത്തനം ഉദ്ധരിക്കുന്നുണ്ട്.
In that prayer they are quoting from Psalms 2.
25-ാം വാക്യം അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാരാണ് നിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവന്റെ അഭിഷക്തിന് വിരോധമായും ഒന്നിച്ചുകൂടുകയും ചെയ്തിരിക്കുന്നു.
O Lord, it is you who made the heaven and the earth and the sea and all that is in them.
എന്നിട്ട് അവർ ആ പ്രാർത്ഥനയിൽ ആ രണ്ടാം സങ്കീർത്തനത്തിലെ നമുക്കറിയാം ഒരു മശിഹാ സങ്കീർത്തനമാണ്, അതിന്റെ ഫുൾഫിൽമെന്റും അവർ ആ പ്രാർത്ഥനയിൽ ഉദ്ധരിക്കുന്നുണ്ട്.
We know that Psalms 2 is a messianic psalm and as they are praying they are also including in the words of their prayer the fulfillment of that psalm.
27-ാം വാക്യം, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധദാസന് വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പീലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണമെന്ന് നിന്റെ കയ്യും നിന്റെ ആലോചനയും മുൻനിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു. സത്യം.
For truly in this city there were gathered together against you holy servant Jesus whom you anointed both Herod and Pontius Pilate along with the Gentiles and the people of Israel.
ഇവിടെ ആ രണ്ടാം സങ്കീർത്തനത്തിൽ ജാതികളും വംശങ്ങളും അതുപോലെ രാജാക്കന്മാരും അധിപതികളും ഒക്കെ ഒന്നിച്ചുകൂടി ദൈവത്തിന് വിരോധമായി കൊണ്ടുവന്ന ആലോചന എന്താ? പുത്രനെ തകർത്ത് കളയുക.
What is the counsel that the nations and the people and the kings and the rulers they brought together? It was to destroy the son.
എന്നിട്ട് അവരെ ചിന്തിച്ചു, ഞങ്ങൾ വിജയിച്ചു.
And they thought that they had gained victory.
പുത്രന്റെ ക്രൂശമരണത്തിലൂടെ അവർ ചിന്തിച്ചു, ഞങ്ങൾ വിജയം കൈവരിച്ചു.
Through the crucifixion of the son they considered that victory was theirs.
4-ാം വാക്യം, സങ്കീർത്തനം 2:4,
Psalms 2 and verse 4,
സ്വർഗ്ഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു.
He who sits in the heavens shall laugh, the Lord shall hold them in derision.
അവൻ കോപത്തോടെ അവരോട് അരുളിച്ചെയ്യും,
and then he shall speak to them in his wrath.
ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും,
and distress them in his deep displeasure.
എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു.
Yes, I have set my king on my holy hill of Zion.
നിങ്ങൾ തകർത്തു എന്ന് വിജയിക്കേണ്ട കാര്യമില്ല.
You don't have to celebrate thinking that you have destroyed.
The Lord
is looking at them
with mockery.
And then the Lord is proclaiming the decree. I will declare the decree. The Lord said to me, you are my son. Today I have begotten you. As far as they were concerned, they killed the Messiah, the son. But at that very instance, God the Father is telling to his son, you're my son, today I have begotten you. This is not a verse that establishes there's a beginning for the Lord. There is no beginning for our Lord. He is a God without a beginning. He is the eternal son. This is again not a verse proving the eternal sonship of the Lord. Neither is it a word that stands for the incarnation of the Lord. But this is a verse that is rightly interpreted. The Son, the Lord Jesus Christ, whom the people and the nations and the Israel had crucified and put to death, God the Father is raising up him up from the
dead. God's quote
that you are my son, today I have begotten you, is a direct quote regarding the resurrection of the Lord. When you study about the biblical interpretation, there is a principle.
When Bible makes a sense, you don't make any other sense.
Vedapustakam oru aashayam vechu neettumbol adine thalli kalayvan paadilla.
Devathinte vajanam oru vastuta padippikkumbol adine viruddhamayi allengil adinodu cherthu endengilum parayan namakku anuvadamilla.
When the Bible is teaching a particular truth, we have no right whatsoever to add anything to it or to twist that away.
Onnu korin nammala sangeerthanam randam sangeerthanam anusarichu adinte pachchathalathil nee enna putran innu njan ninne janippichirikkunnu ennallathu yesu christuvinte uyarthalunalavine thanne kaanikkunnathu.
What we saw in Psalms chapter 2 and verse 7, you are my son, today I have begotten you, surely it is about the resurrection of the Lord.
Pudhiya neemavum adu vyaktamaakkunnu.
The New Testament clarifies that further.
അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം.
When we come to Acts of the Apostles chapter 13.
അവിടെ പൗലോസിന്റെ ഒരു പ്രസംഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്.
There is a sermon of Paul found recorded.
അതിൽ വ്യക്തമായി യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ,
when he is very clearly speaking about the Lord,
സുവിശേഷം പ്രസംഗിക്കുമ്പോൾ,
when he is preaching the gospel,
യേശുക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ച് പ്രസ്താവിച്ചിട്ട്,
and having proclaimed the death of the Lord,
യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് പൗലോസ് വിശദീകരിക്കുന്ന ഭാഗം അപ്പോസ്തല പ്രവൃത്തി 13-ലുണ്ട്.
There is the portion where the Paul is elaborating about the resurrection of the Lord in Acts of the Apostles 13.
28 മുതലുള്ള വാക്യങ്ങൾ,
from verse 28 onwards.
മരണത്തിന് ഒരു ഹേതുവും കാണാഞ്ഞിട്ടും അവനെ കൊല്ലണമെന്ന് അവർ പീലാത്തോസിനോട് അപേക്ഷിച്ചു.
And though they found no ground for putting him to death, they asked Pilate that he be executed.
അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും തികച്ച ശേഷം അവർ അവനെ മരത്തിൽ നിറക്കി ഒരു കല്ലറയിൽ വെച്ചു.
When they carried out all that was written concerning him, they took him down from the cross and laid him in a tomb.
ദൈവമോ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു.
But God raised him from the dead.
അവൻ തന്നോട് കൂടെ ഗലീലയിൽ നിന്ന് യെരൂശലേമിലേക്ക് വന്നവർക്ക് ഏറിയ ദിവസം പ്രത്യക്ഷനായി.
And for many days he appeared to those who came up with him from Galilee to Jerusalem.
അവർ ഇപ്പോൾ ജനത്തിന്റെ മുമ്പാകെ അവന്റെ സാക്ഷികളാകുന്നു.
The very ones who are now his witnesses to the people.
ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു.
And we preach to you the good news of the promise made to the fathers, that God has fulfilled this promise to our children in that he raised up Jesus.
എന്നിട്ട് പൗലോസ് രണ്ടാം സങ്കീർത്തനം ഉദ്ധരിക്കുകയാണ്.
And then Paul is quoting from Psalm 2.
നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് രണ്ടാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നു.
As it is also written in the second psalm, you are my son, today I have begotten you.
30, 31, 32 വാക്യങ്ങളിൽ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് പല പരാമർശം നടത്തിയ ശേഷം അതിന്റെ തെളിവായി രണ്ടാം സങ്കീർത്തനം ഉദ്ധരിക്കുക, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു.
Having described several things regarding the death of our Lord Jesus Christ, 30, 31, 32, 33, ministry. Finally, he is concluding by quoting from 2 Psalm saying, "You are my son, today I have begotten you."
ആദ്യത്തെ മൂന്ന് വാക്യത്തിൽ പറഞ്ഞ നാലാം വാക്യത്തിൽ 33 പറഞ്ഞ ആ വിഷയം നിർത്തിയിരുന്നെങ്കിൽ നമുക്ക് പിന്നെ സംശയം ഉണ്ടാകുമായിരുന്നു.
If Paul had said all that he had said from verses 30 to 33 and just concluded with halfway in 33, we still would have had doubts.
33-ന് ശേഷമുള്ള അടുത്ത നാല് വാക്യങ്ങളിലും പൗലോസ് വിശദീകരിക്കുന്ന ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് തന്നെയാണ്.
But the four verses after verse 33, Paul is still talking about the resurrection.
33-ന്റെ മുമ്പുള്ള മൂന്ന് വാക്യങ്ങൾ,
meaning the three verses preceding verse 33,
33-ന് ശേഷമുള്ള നാല് വാക്യങ്ങൾ,
and the four verses succeeding verse 33,
4-7-8 വാക്യങ്ങളിലെ പരാമർശ വിഷയം യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് തന്നെയാണ്.
Meaning theme of the eight verses that Paul is preaching in the sermon is the resurrection of the Lord Jesus Christ.
വാക്യം ഇനി ദ്രവത്വത്തിലേക്ക് തിരിയാതെ വണ്ണം അവൻ അവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പതിനെ കുറിച്ച് അവൻ ദാവീദിന്റെ സ്ഥിരമായുള്ള വിശുദ്ധ കൃപകളെ ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞിരിക്കുന്നു.
As for the fact that he raised him up from the dead, no longer to return to decay, he has spoken in this way, I will give you the holy and sure blessings of David.
35-ാം വാക്യം മറ്റൊരു സങ്കീർത്തനത്തിലും നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ നീ വിട്ടുകൊടുക്കയില്ല എന്ന് പറയുന്നു.
Therefore he also says in another psalm, you will not allow your holy one to undergo decay.
37-ാം വാക്യം ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവനോ ദ്രവത്വം കണ്ടില്ല.
But he whom God raised did not undergo decay.
നീ എന്റെ പുത്രൻ,
യു ആർ മൈ സൺ,
ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നുള്ള പരാമർശം,
and today I have begotten you,
യഹോവ സാക്ഷികൾ പറയുന്നത് പോലെ പിതാവായ ദൈവം പുത്രനെ ജനിപ്പിച്ചു, പുത്രനെ സൃഷ്ടിച്ചു എന്നുള്ളതല്ല.
Just like the Jehovah witnesses wrongly interpret, it is not that God first created the son and then son interceded in the creation.
രണ്ടാം സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ടാം സങ്കീർത്തനം ഓർപ്പിക്കുന്നതും
in the context of Psalms chapter 2, Psalms 2 itself is reminding us.
13-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തികളിൽ പൗലോസ് ആ വാക്യം ഉദ്ധരിച്ചപ്പോൾ പൗലോസ് വിശദീകരിച്ചതും ഇത് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കാണിക്കുന്നു എന്നാണ്.
And Paul in his sermon, when he is quoting from Psalms chapter 2 and as he is expounding the gospel, it is again clarifying that this is perfectly regarding the resurrection of our Lord.
അതുകൊണ്ട് യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ദുരുപദേശങ്ങളുമായിട്ട് ആൾക്കാർ കടന്നു വരുമ്പോൾ വചനത്തിൽ നിശ്ചയമുള്ളവരായി അവരോട് മറുപടി പറയാൻ പരിജ്ഞാനം നേടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.
And therefore when people with wrong doctrines approach you in order to defend your faith against them, may God give us the discernment from above in his word.
നാം രണ്ടാം സങ്കീർത്തനം വായിക്കുമ്പോൾ,
when we read Psalms chapter 2,
ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്,
having described all this, psalmist says in verse 12,
അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ.
Kiss the son lest he be angry and you perish in the way.
പുത്രനെ ചുംബിക്കാത്തവരായി,
those who have not kissed the son,
നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിൽ വിശ്വാസമർപ്പിക്കാത്തവരായി,
those who are not putting their faith upon the Lord Jesus Christ, who loved you and who came down for you and he died for you and he rose up for you,
ആരെങ്കിലും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ,
if there is any among you who are participating without that experience,
ഞാൻ ഓർപ്പിക്കട്ടെ, താങ്കൾക്കും കൂടി ആ യേശുക്രിസ്തു ക്രൂശിതനായി തീർന്നു.
Let me remind you that it is even for your sake that the Lord was crucified.
ജാതികളും വംശങ്ങളും അധികാരങ്ങളും ക്രൂശിച്ചതുകൊണ്ടല്ല യേശു ക്രൂശിതനായി തീർന്നത്.
The Lord was not crucified upon that cross because the Gentiles and the nations and the kings and rulers thought they would do so.
നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 4-ൽ വായിക്കുകയുണ്ടായി, നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻനിയമിച്ചതൊക്കെയും അവർ ചെയ്തു എന്ന് മാത്രം.
We read in Acts of the Apostles chapter 4 that whatever your hand has considered to do, they just fulfilled that.
സകല മനുഷ്യരും പാപികളായിരുന്നപ്പോൾ,
when all mankind were sinners,
ആ പാപത്തിന്റെ ശമ്പളം മരണമായിരുന്നപ്പോൾ, നരകമായിരുന്നപ്പോൾ,
when the wages of sin was death and eternal damnation,
അവസ്ഥയിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ,
in order to deliver us from that state,
നമ്മുടെ നേർച്ചകാഴ്ചകൾക്കോ തീർത്ഥയാത്രയ്ക്കോ ദേഹദണ്ഡനത്തിനോ ഒന്നും കഴിയാതിരുന്നപ്പോൾ,
when our pilgrimage or our rituals, our offerings, our self-ly inflicted injury,
പുത്രനായ ദൈവം ജഡധാരിയായ ഭൂമിയിലേക്ക് കടന്നു വന്നു നമുക്ക് വേണ്ടി ക്രൂശിതനായി തീർന്നു.
God the son, he incarnated, took upon himself the form of a man and he became crucified for us.
അവിടുത്തെ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ് അത് താങ്കൾക്ക് വേണ്ടി
His death, his burial and resurrection were for you.
മാനസാന്തരപ്പെട്ട ആ പുത്രനിൽ വിശ്വസിക്കുന്നവർ,
those who repent and believe on that son,
ആ പുത്രനെ ചുംബിക്കുന്നവർ,
those who kiss that son,
ആ പുത്രനെ ഏറ്റെടുക്കുന്നവർ,
those who receive that son,
അവർക്ക് ദൈവമക്കളായി തീരുവാൻ ദൈവം അധികാരം നൽകി.
Now God has given them the authority to become children of God.
ഒരു ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം ക്രിസ്ത്യാനിയായി തീരുന്നു.
Just because you're born in a Christian family, you do not become a Christian.
Brother and parents-ന്റെ മക്കളായി ജനിച്ചതുകൊണ്ട് മാത്രം ക്രിസ്ത്യാനിയായി തീരുന്നു.
Because you have for your parents, brethren, people, that does not make you a believer. Neither do you become a Christian because your name sounds Christian. We have to open and confess our state before the Lord. We have to repent. We have to receive our Lord as our Savior and Lord. And for those of you who are not saved, may this class be encouragement for you to consider that. If there is anybody who is desiring to make the decision, pray in the presence of the Lord. Lord, I am a sinner. I was one who was walking in the broad path of sin. And in accordance with my desire, I have committed so many sins. But I confess at this moment that I am a sinner. Lord, I believe with all my heart that your death was for my sake.
അവിടെ മരിച്ചത് അടക്കപ്പെട്ടത് ഉയർത്തെഴുന്നേറ്റത് എൻ പേർ കാണുമോ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ച് അംഗീകരിക്കുന്നു.
With my whole heart I believe and accept that your death, your burial and resurrection was for me.
ഞാൻ അങ്ങയെ എന്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു.
I receive you now as my Lord and Savior.
കർത്താവേ എന്നെ രക്ഷിച്ചതിനായി സ്തോത്രം.
Thank you, Lord, for having saved me.
എന്റെ പാപങ്ങൾ മോചിച്ചതിനായിട്ട് സ്തോത്രം.
Thank you for having a remission to my sin.
ഇന്നു മുതൽ
and from today,
അങ്ങയുടെ വചനപ്രകാരം ജീവിക്കുവാൻ,
to live according to your word,
ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു.
I submit myself.
അങ്ങനെ ആരെങ്കിലും തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.
If anybody has taken such a decision, may God help you.
യേശുക്രിസ്തു ദൈവമാണ്.
Jesus is God.
അവൻ മഹാദൈവമാണ്.
He is God, the great God.
വീരനായ ദൈവമാണ്.
He is the almighty God.
സർവ്വത്തിനും ഇതേ ദൈവമായി എന്നെന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്.
He is God over all and blessed eternally.
അവിടുന്ന് സത്യദൈവവും നിത്യജീവനുമാണ്.
He is the true God and the eternal life.
വാക്യങ്ങൾ പഠിക്കുവാൻ ഓർത്തിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.
May God help you to remember those verses and put them to memory.
കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
May God's holy name be glorified.